إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودرين ماري سهودري غير فرشدها رمضان اندى أوسانا دننگل لیکم منيكورنگل لیکم പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് നാം. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് പരിശുദ്ധ റമദാൻ ധന്യമാക്കി എന്ന ആത്മസംതൃപ്തിയിലായിരിക്കും പല ആളുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു കാണിച്ചു തന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഞാൻ നിർവഹിച്ചിട്ടുണ്ട് എന്ന തോന്നൽ നമ്മുടെ എല്ലാം മനസ്സുകളിലുണ്ടാകും. ഈ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമെന്നും അത് മുഖേന എനിക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ മാത്രമല്ല ചിലപ്പോൾ ഉറച്ച വിശ്വാസത്തിലുമായിരിക്കും നമ്മൾ. എന്നാൽ അങ്ങനെ ഒരു ഉറച്ച വിശ്വാസത്തിന്, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഉറപ്പ് ഉണ്ടാകരുത് എന്നാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. മറിച്ച് എന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടുവോ, അത് ശരിയായ നിലയിലായിരുന്നുവോ എന്ന ഭയപ്പാടാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾക്കുണ്ടാകേണ്ടത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിലെ 10-ാമത്തെ വചനത്തിൽ ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സ്വാലിഹു യർഫഉഹു, അള്ളാഹുവിലേക്ക് അൽ കലിമു ത്വയ്യിബ് പരിശുദ്ധ വചനം അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നു, സൽക്കർമ്മം അതിനെ ഉയർത്തുകയും ചെയ്യുന്നു എന്ന് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹും അതിന്റെ അനുബന്ധമായി വിശ്വാസിയിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളും അവ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ കയറിപ്പോകുന്ന, അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഇതല്ലാത്തവ സ്വീകരിക്കപ്പെടാതെ തള്ളപ്പെടുകയാണ്. ഈ രണ്ട് അവസ്ഥയല്ലാതെ മൂന്നാമതൊരു അവസ്ഥ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വചനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സത്യവിശ്വാസികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ 60-ാമത്തെ വചനം, വല്ലദീന യുഖ്തൂന മാ ആതൌ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഉൻ. വല്ലദീന യുഖ്തൂന മാ ആതൌ, നൽകുന്ന ആളുകൾ അവർ നൽകുന്നു, വഖുലൂബുഹും വജില അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു കുറച്ചുകൊണ്ട്. എന്തിനാണ് അവർ പേടിക്കുന്നത്? അന്നഹും ഇലാ റബ്ബിഹിം റാജിഉൻ, അവർ അവരുടെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് എന്ന കാരണത്താൽ. അപ്പോൾ ഞാൻ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്ന ബോധ്യം കാരണം ഹൃദയം വിറച്ചുകൊണ്ട് എന്ത് നൽകുന്നുവോ അവ നൽകുന്ന ആളുകൾ എന്ന് സത്യവിശ്വാസികളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ആ സൂറത്തിന്റെ പേര് തന്നെ അൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്ത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ഒരു ചോദ്യം ഇമാം തിർമിദിയും അതുപോലെ തന്നെ മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലുമെല്ലാം രേഖപ്പെടുത്തപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ആയത്തിനെ കുറിച്ച് ചോദിച്ചു. അഹുമുല്ലദീന യസ്റബൂൽ ഖംറ വയസ്രിഖൂൻ, ഹൃദയം പേടിച്ചു വരച്ചുകൊണ്ട് നൽകുന്നത് നൽകുന്ന ആളുകൾ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അവർ കള്ളുകുടിക്കുന്നവരും വ്യഭിചരിക്കുന്നവരുമാണോ കക്കുന്നവരുമാണോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിക്കുകയാണ്. എന്താ അങ്ങനെ വറക്കാൻ കാരണം? ഇവർ കള്ളുകുടിയന്മാരാണോ അല്ല കള്ളന്മാരാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ബിന്ത അസ്സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖിന്റെ മകളെ, വലാക്കിന്നഹും അല്ലദീന യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂൻ, അവർ കള്ളുകുടിക്കുന്നവരോ കക്കുന്നവരോ അല്ല, അവർ നോമ്പ് രക്ഷിക്കുന്നവരാണ്, നമസ്കരിക്കുന്നവരാണ്, സദഖ നൽകുന്നവരാണ്. വഹും യഖാഫൂന അല്ലാ തുഖ്ബല മിൻഹും, പിന്നെ എന്തിനാണ് അവർ പേടിക്കുന്നത്? ഞങ്ങൾ ചെയ്ത നമസ്കാരവും നോമ്പും സക്കാത്തും ഇതുപോലുള്ള അഅമാലു സാലിഹാത്തുകൾ തങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ലേ എന്ന ഭയം കാരണത്താൽ അവർ ഭയപ്പെടുന്നവരാകുന്നു. അപ്പൊ നോക്കൂ, ഇതൊക്കെ ചെയ്യുന്നു അവർ, പക്ഷേ അവർ പേടിച്ച് ഹൃദയം വറക്കുന്നത് എന്തിന്റെ പേരിലാ? ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കാതെ പോകുമോ? ഞങ്ങളെമ്പാടും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു പേടിയും ഇനി വേണ്ടതില്ല എന്ന ആത്മവിശ്വാസമല്ല അവർക്കുള്ളത്. എന്നിട്ടോ, ഉലായിക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ, ഇങ്ങനെ ഭയപ്പാടോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സ്വീകരിക്കപ്പെടുമോ എന്ന് പേടിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരാകുന്നു ഖൈറാത്തുകളിൽ നന്മകളിൽ ധൃതി കാണിക്കുന്ന ആളുകൾ, അവർ അതിനു വേണ്ടി മുന്നേറുന്നവരുമാകുന്നു എന്ന അടുത്ത വചനം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കേൾപ്പിച്ചു. അപ്പോൾ ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുന്ന ആയത്തും അതിന്റെ വിശദീകരണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളും നമ്മൾ ഗൌരവപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംശയം, ആ സംശയത്തിന് ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ഖുർആൻ സത്യവിശ്വാസികളെന്ന് വിശേഷിപ്പിച്ച ആളുകളുടെ ഗുണമാണ് തങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുമോ എന്ന പേടി അവർക്കുണ്ട് എന്നത്. ഇത് അള്ളാഹുവിന്റെ ഒരു ഹിക്മത്താണ്. ഒരാളുടെ കർമ്മം സ്വീകരിക്കപ്പെടുമോ ഇല്ലേ എന്ന് മനുഷ്യനെ അറിയിക്കാതിരിക്കുക എന്ന് പറയുന്നത്, അത് പരലോകത്ത് മാത്രമേ ബോധ്യപ്പെടുകയുള്ളൂ. ദുനിയാവിൽ താൻ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന അറിവ് മനുഷ്യനുണ്ടായിരുന്നുവെങ്കിൽ മനുഷ്യൻ മടിയന്മാരും അലസന്മാരുമായി മാറും. പ്രവർത്തിക്കാൻ അവർ തയ്യാറാവുകയില്ല. പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശോധന നടത്താൻ തയ്യാറാവുകയില്ല. പ്രവർത്തനത്തിലുള്ള പോരായ്മകളും ന്യൂനതകളും പരിഹരിക്കാൻ അവർ തയ്യാറാവുകയില്ല. മറിച്ച് പ്രവർത്തനത്തിൽ നിന്ന് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടുവല്ലോ, ഇനി എന്തിന് പ്രവർത്തിക്കണം, ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന ബോധം അവനെ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ തീർത്തും മനുഷ്യന്റെ അറിവുകൾക്ക് യാതൊരു പ്രവേശനവുമില്ലാത്ത അള്ളാഹുവിന്റെ പക്കൽ മാത്രമുള്ള റൈബിയായ ഒരു വിഷയമായി പ്രവർത്തനങ്ങളുടെ സ്വീകാര്യത അള്ളാഹു മാറ്റിവെച്ചിരിക്കുന്നു. അത് ഈ യുക്തി കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അബുൽ മില്ല, നമ്മുടെ ആദർശപിതാവായി ഖുർആൻ പരിചയപ്പെടുത്തിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ഉത്കൃഷ്ടമായ ഒരു കാര്യം ചെയ്തു. ഉത്കൃഷ്ടമായ ഒരു രാജ്യത്ത് ശ്രേഷ്ഠനായ പ്രവാചകൻ വെറുതെ ചെയ്തതല്ല, അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച്. എന്താണത്? കഅബാലയം പുതുക്കിപ്പണിയുക എന്ന കാര്യം. അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും ഖൈറായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട ആ നാട്ടിൽ മക്കയിലാണ് കഅബാലയം പണിയുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ഭൂമിയിലെ ഏറ്റവും മെച്ചപ്പെട്ട സ്ഥലത്ത് ഞാനൊരു ഭവനം, അള്ളാഹുവിന്റെ ഭവനം പുതുക്കി പണിതിരിക്കുന്നു, ഇനി എന്തിന് പ്രാർത്ഥിക്കണം എന്ന് ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചില്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 127-ാമത്തെ വചനം, വയ്യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത് വഇസ്മായിലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ഇബ്രാഹിമും മകൻ ഇസ്മായിലും ആ ഭവനത്തിന്റെ അടിത്തറകൾ പടുത്തുയർത്തിയ സന്ദർഭം എന്താണ് അവർ പറഞ്ഞത്? റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളുടെ റബ്ബെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. ഇന്നക അന്തസ് സമീഉൽ അലീം, തീർച്ചയായും നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് അള്ളാഹു കൽപ്പിച്ച, അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും മഹത്തായ ഖിയാമത്ത് നാളിന്റെ തൊട്ടുമുമ്പ് വരെ ലോകത്ത് നിലനിൽക്കുന്ന മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രമായ കഅബാലയം പടുത്തുയർത്തിയതിനു ശേഷമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം രേഖപ്പെടുത്തിയായി നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ സ്ഥാനവും. ഫീ ഖുലൂബില്ലദീനയായിരിക്കൂനഹു, അതെവിടെയാണ്? അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ആളുകളുടെ ഹൃദയങ്ങളിലാണ് അള്ളാഹുവിന്റെ സ്ഥാനവും മഹത്വവുമുള്ളത്. ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് തങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ എന്ന് അള്ളാഹുവിനോട് ഇബ്രാഹിമും ഇസ്മായിലും അലൈഹിമുസ്സലാം അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചത്. പൂർവികരായ ചില ആളുകൾ ഈ ആയത്ത് ഓതുമ്പോൾ കരയാറുണ്ടായിരുന്നു. എന്നിട്ട് അവർ പറയും, മാ ബാലു ഖലീലില്ല, ഇബ്രാഹിം നബി ഇസ്ലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖലീലിന്റെ സ്ഥിതി എന്താ? യർഫഉ ഖവാഇദൽ ബൈത്ത്, അള്ളാഹുവിന്റെ ഭവനത്തിന്റെ അടിത്തറകൾ അവർ പടുത്തുയർത്തുന്നു. വയഹാഹു അല്ലാ യുഖബല മിൻഹു, തന്റെ കർമ്മം ആ കർമ്മം സ്വീകരിക്കപ്പെടുകയില്ലേ. എന്നിട്ട് ഇബ്രാഹിം നബി ഭയപ്പെടുന്നു, ഇബ്രാഹിം നബിയുടെ കാര്യമെന്താണ് എന്നോർത്ത് കരയാറുണ്ടായിരുന്നു പൂർവികരായ ആളുകൾ എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പൂർവികരായ ആളുകളെ കരയിപ്പിച്ച, ചിന്തിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബിയുടേത്. ഇത്രക്ക് മഹാനായ ഇബ്രാഹിം അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ച പ്രവർത്തനം സ്വീകരിക്കപ്പെടുകയില്ലേ എന്ന് ഭയപ്പെടുമ്പോൾ ഇങ്ങനെ യാതൊരു ഉറപ്പുമില്ലാത്ത മനുഷ്യന്മാരിൽ സാധാരണക്കാരിൽ ഒരാളായ ഞാനും നിങ്ങളുമൊക്കെ എങ്ങനെ എന്റെ കർമ്മം സ്വീകരിക്കപ്പെടും എന്ന് ഉറപ്പിക്കും? എന്റെ പ്രാർത്ഥന, എന്റെ പ്രവർത്തനം സ്വീകരിക്കണമേ എന്ന് അള്ളാഹുവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കാതിരിക്കുക? അവനെങ്ങനെ സാധിക്കും എന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഖുർആൻ പഠിപ്പിച്ച വിശ്വാസിയുടെ സ്വഭാവം ഇതാണെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം സമൂഹത്തിന്റെ സ്ഥിതി നമ്മൾ പരിശോധിച്ചു നോക്കൂ. പേപ്പറുകളിലും പത്രമാസികകളിലും അതുപോലെ തന്നെ മതസംഘടനകളുടെ പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ എമ്പാടും ഫോട്ടോകളും റിപ്പോർട്ടുകളും, ഇനി ഫോട്ടോ ഇല്ലെങ്കിലും റിപ്പോർട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും. എന്താണത്? ഒരു സാധുവിന് വീടുണ്ടാക്കി കൊടുത്താൽ അതിന്റെ താക്കോൽ ദാനത്തിന്റെ ഫോട്ടോ, ഈ സാധുവിനെ മുന്നിൽ നിർത്തി അവഹേളിച്ച് താക്കോൽ ഏറ്റുവാങ്ങിപ്പിച്ച് ഫോട്ടോ എടുക്കുന്നു. ആരുടെ മഹത്വം പ്രകടിപ്പിക്കാൻ? കൊടുത്തവന്റെ, പണം കൊടുത്തവന്റെയോ അതിനേക്കാളേറെ ഈ താക്കോൽ കൈമാറുന്നവന്റെയോ പേരും പ്രശസ്തിക്കും വേണ്ടി. ഇങ്ങനെ ഏതൊരു കർമ്മവും നമസ്കരിച്ചാൽ അത് ഫോട്ടോ എടുക്കുന്നു, അതുപോലെ തന്നെ നന്മ ചെയ്താൽ അത് ഫോട്ടോ എടുക്കുന്നു. റുക്കൂഴും സുജൂദും പ്രാർത്ഥനയും ഉംറയും ഹജ്ജും തവാഫും സഅയും ഇതെല്ലാം ഏതെന്ന് പറയാൻ സാധിക്കുകയില്ല. നന്നായി മനുഷ്യന് തോന്നുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ വളരെ പെട്ടെന്ന് ഫോട്ടോ എടുത്ത് റിപ്പോർട്ടാക്കി സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ നെറ്റ്വർക്കുകളിലും ഇങ്ങനെ പല സംവിധാനങ്ങളിലും അത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പ്രചരിപ്പിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നത് ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിനുണ്ടായ ഭയം ഇല്ലാത്തതുകൊണ്ടാണ്. അവൻ ഉറപ്പിക്കുകയാണ്, ഞാൻ ചെയ്തത് നല്ലൊരു കാര്യമാണ്, അള്ളാഹു എന്റെ കർമ്മം സ്വീകരിച്ചിരിക്കുന്നു, പിന്നെ എന്താ പരസ്യപ്പെടുത്തിയാൽ എന്നതാണ് മനുഷ്യന്റെ ചിന്ത. ഹജ്ജിനോ ഉംറക്കോ പോയാൽ വളരെ ദയനീയമായ അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. സങ്കടം തോന്നും, അതിലേറെ കോപവും തോന്നും. ആളുകൾ സെൽഫി സ്റ്റിക്കിൽ തന്റെ കയ്യിലുള്ള മുന്തിയ ക്യാമറ ഘടിപ്പിച്ച് അത് ദൂരേക്ക് പിടിച്ച് തവാഫ് നടത്തുന്നത്, സഹി നടത്തുന്നത്, സഫക്കും മർവക്കും മുകളിൽ പ്രാർത്ഥിക്കുന്നത്, തവാഫിന്റെ ശേഷം രണ്ടരക്കായി നമസ്കരിക്കുന്നത്, അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് പോലെ കൈകൾ ഉയർത്തി വെറുതെ ചുണ്ടനക്കി പ്രാർത്ഥിക്കുകയല്ല, കോമാളിത്തരമാണ്, കാപട്യമാണ്. അങ്ങനെ ചുണ്ടനക്കി കൈകൾ ഉയർത്തി ഭക്തിയോടെ നിന്ന് അവൻ വേറൊരാൾ ഫോട്ടോ എടുക്കുന്നു അല്ലെങ്കിൽ സെൽഫി അടിക്കുന്നു, അത് കഴിഞ്ഞാൽ അവന്റെ ഭാവം മാറും. ഈ ഭാവപ്രകടനം എന്തിനു വേണ്ടി മാത്രമാണ്? ഈ ഫോട്ടോക്ക് വേണ്ടി മാത്രമാണ്. ഇബാദത്തിലുണ്ടാകേണ്ടുന്ന ഇഖ്ലാസ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കുക എന്ന കാര്യം എവിടെ പോയി എന്ന് നമ്മൾ പരിശോധിക്കണം. ഇത് വളരെ വ്യാപകമായി ഏറ്റവും ഖൈറായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയായ ഹറമിൽ പോലും ഇരു ഹറമുകളിലും ആരാധന മഷായിർ അതിന്റെ അജിന്റെയും ഉംറയുടെയും സ്ഥലങ്ങളിലുമെല്ലാം ഇത് കാണുന്നു എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്. സഹോദരന്മാരെ, ഞാൻ സൂചിപ്പിച്ചത് ഇത്തരം ഒരവസ്ഥ അത് ഹറമിൽ, ഇനി നമ്മുടെ നാട്ടിലോ നമ്മൾക്കും ഇത് കാണാൻ പറ്റും. ഇത്തരം പ്രവർത്തനങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഖുൽ ഹൽ ഉനബ്ബിയുക്കും ബിൽ അഖ്സരീന അഅ്മാല, കർമ്മങ്ങളാൽ ഏറ്റവും വലിയ നഷ്ടകാരികളായ ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ നാം അറിയിച്ചു തരട്ടെയോ എന്ന് നബിയെ താങ്കൾ ചോദിക്കുക. ആരാകുന്നു അവർ? അല്ലദീന ളല്ല സഹീഹും ബിൽ ഹയാത്തി ദുനിയ, തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ ദുനിയാവിൽ തന്നെ വഴിതെറ്റി പാഴായിപ്പോയിരിക്കുന്നു. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, തങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്ന് ധരിച്ച ആളുകളാകുന്നു അവർ. അപ്പൊ ശിർക്ക് ചെയ്യുന്നവരെ കുറിച്ച് ഈ ആയത്ത് നമ്മൾ ഓതാറുണ്ട്, ബിദഅത്ത് ചെയ്യുന്നവരെ കുറിച്ച് ഈ ആയത്ത് നമ്മൾ ഓതാറുണ്ട്. ശിർക്കും ബിദഅത്തും ചെയ്യുന്നവൻ നല്ലതാണെന്ന് വിചാരിച്ചവൻ ചെയ്യുന്നു, പക്ഷേ അവന്റെ പ്രവർത്തനം തെറ്റിപ്പോയിരിക്കുന്നു. ഇവരെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് നല്ലതാണെന്ന് വിചാരിക്കുകയും എന്നാൽ നല്ലതാണെന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ, ഇത് ഞാൻ നല്ലതാണെന്ന് ധരിച്ച് അതിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന, അല്ലെങ്കിൽ നല്ലത് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, ഇവർ നഷ്ടകാരികളാണ് എന്നതുകൂടി പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പൂർവികരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പൂർവികർ തങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് ഭയപ്പെട്ടു, എന്നാൽ ആധുനിക മനുഷ്യൻ അല്ലെങ്കിൽ സലഫുകളുടെ പിൻഗാമികളായി വന്ന ആളുകൾ, പിന്തലമുറക്കാർ, അവർ ഒരു കാര്യം മറന്നുപോയി, പ്രവർത്തനത്തിന് ശേഷം മറ്റൊരു പ്രവർത്തനമുണ്ട് എന്ന ബോധ്യം അവർക്കില്ലാതെ പോയി. അതെന്താണ്? പ്രവർത്തിച്ചതിന് ശേഷം പിന്നെ ബാക്കി നിൽക്കുന്ന പ്രവർത്തനം, അത് താൻ ചെയ്ത പ്രവർത്തനത്തെ അത് കാത്തുസൂക്ഷിക്കുക, അത് പാഴായിപ്പോകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അതുപോലെ തന്നെ താൻ ചെയ്ത പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇതാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നീട് അവശേഷിക്കുന്ന രണ്ടാമത്തെ പ്രവർത്തനം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് വേണ്ടി തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ആല ഇമ്രാൻ 35-ാമത്തെ വചനം, സൂറത്ത് ഇബ്രാഹിമിലെ 40-ാമത്തെ വചനം, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്ത്, അല്ലാഹുവേ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ, വമിൻ ദുർരിയത്തി എന്റെ സന്താനങ്ങളിൽ നിന്നും, എന്നെ മാത്രമല്ല എന്റെ സന്താനങ്ങളിൽ നിന്നും എല്ലാവരെയും തന്നെ, അവിൻ ദുര്യത്തി എന്റെ സന്താനങ്ങളിൽപ്പെട്ട ആളുകളെയും നീ നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ. എന്നിട്ടോ കണ്ടോ, കഴമ നിർമ്മിച്ചതിന് ശേഷം ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് ആ പ്രവർത്തനം സ്വീകരിക്കാൻ വേണ്ടിയാണ്. നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അല്ലാഹുവേ റബ്ബനാ വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ റബ്ബേ നീ പ്രാർത്ഥന സ്വീകരിക്കണമേ. അപ്പൊ കർമ്മം സ്വീകരിക്കാനും പ്രാർത്ഥന സ്വീകരിക്കാനും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വേറെ വേറെ പ്രാർത്ഥിച്ചു എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അള്ളാഹു നൽകിയ ആരോഗ്യം അള്ളാഹു പറഞ്ഞ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, എന്നിട്ട് പ്രാർത്ഥിക്കുന്നു, വീണ്ടും പറയുന്നു അള്ളാഹുവേ പ്രാർത്ഥനയും നീ സ്വീകരിക്കണമേ. എന്നാൽ കർമ്മം സ്വീകരിക്കണമേ എന്നുപോലും പ്രാർത്ഥിക്കാൻ മനസ്സുവരാത്ത നമ്മൾ ഈ കാര്യം ഉൾക്കൊള്ളേണ്ടതുണ്ട്. സൂറത്തു ആല ഇമ്രാൻ 35-ാമത്തെ വചനം, ഇമ്രാന്റെ ഭാര്യയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല സുദീർഘമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇദ് ഖാലത് ഇമ്രാത്തു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ, അല്ലാഹുവേ ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം, എന്റെ വയറ്റിലുള്ള കുട്ടിയെ അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ഞാനിതാ നിനക്ക് വേണ്ടി നേർച്ചയാക്കിയിരിക്കുന്നു, ഫതഖബ്ബൽ മിന്നി, എന്റെ ഈ നേർച്ച അല്ലാഹുവേ എന്നിൽ നിന്ന് നീ സ്വീകരിക്കണം. ആരാ പ്രാർത്ഥിച്ചത്? ഇമ്രാന്റെ ഭാര്യ പ്രാർത്ഥിക്കുകയാണ്. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചു നോക്കൂ. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ഹിയത്ത് അറുക്കാനുള്ള ആടിനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹയോട് കത്തിയെടുക്കാൻ പറഞ്ഞു, കത്തി മൂർച്ചയാക്കാൻ പറഞ്ഞു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ കത്തിയെടുത്ത് മൂർച്ചയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തു. അങ്ങനെ നല്ല കൊമ്പുള്ള സുന്ദരനായ ഒരു ആട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സ്വീകരിച്ചു, അതിനെ ചരിച്ചു കിടത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദ്, അല്ലാഹുവേ ഇത് മുഹമ്മദിൽ നിന്ന് നീ സ്വീകരിക്കണമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തനുസരിച്ചുള്ള അറവാണ് ഇബ്രാഹിമിന്റെ പിൻഗാമിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ഖലീലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നത്. ഞാൻ എന്തിന് പ്രാർത്ഥിക്കണം എന്നല്ല, മറിച്ച് അവിടെ അപ്പോൾ തന്നെ അല്ലാഹുവിനോട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദ്, നിന്റെ പ്രവാചകനാണ് ഞാൻ, പക്ഷേ മുഹമ്മദ് എന്ന എന്നിൽ നിന്ന് അല്ലാഹുവേ ഈ പ്രവൃത്തി സ്വീകരിക്കണമേ. വമിൻ ആലി മുഹമ്മദ്, മുഹമ്മദിന്റെ കുടുംബത്തിൽ നിന്നും, വമിൻ ഉമ്മത്തി മുഹമ്മദ്, മുഹമ്മദിന്റെ സമുദായത്തിൽ നിന്നും നീ ഇത് സ്വീകരിക്കണമേ. തുമ്മലഹാബിഹി, ഇത് പ്രാർത്ഥിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടിനെ അറുത്തു. അപ്പൊ നോക്കൂ, പ്രവർത്തിക്കുന്നതിന്റെ മുമ്പും പ്രവർത്തനത്തിന് ശേഷവും സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നടത്താനാണ് ഈ പ്രവാചകന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ ഇമാം തിർമിദിയും അബൂദാവൂദും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുദീർഘമായ ഒരു പ്രാർത്ഥന. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, റബ്ബി അഇന്നി വലാ 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 തുഇൻ അലയ്യ, അല്ലാഹുവേ എന്നെ നീ സഹായിക്കണമേ, എനിക്കെതിരിൽ നീ സഹായിക്കരുത്, വൻസുർനി വലാ തൻസുർ അലയ്യ, നീ എന്നെ എനിക്ക് സഹായം നൽകണം, എനിക്കെതിരിൽ നീ സഹായിക്കരുത്, വൻകുർലി വലാ തംകുർ അലയ്യ, നീ എനിക്ക് വേണ്ടി തന്ത്രങ്ങൾ നടത്തണം, എനിക്കെതിരിൽ നീ തന്ത്രങ്ങൾ നടത്തരുത്, വഖ്ദിനി എനിക്ക് നീ ഹിദായത്ത് നൽകണം, വയസ്സിരിൽ ഹുദാലി എനിക്ക് എന്റെ മാർഗദർശനത്തെ നീ എനിക്ക് നീ എളുപ്പമാക്കി തരണമേ, വൻസുർനി അലാമൻ ബാദാ അലയ്യ, എന്നോട് അതിക്രമം കാണിച്ചവർക്കെതിരിൽ എന്നെ നീ സഹായിക്കണമേ, റബ്ബി ജഅൽനീ ലക ശക്കാറ, ചില റിപ്പോർട്ടിൽ ശക്കാരൻ എന്നുള്ളടത്ത് ശാക്കിരൻ, ദക്കാരൻ എന്നുള്ളടത്ത് ദാക്കിരൻ എന്ന് കാണാം, പദത്തിൽ വ്യത്യാസങ്ങളുണ്ട്. റബ്ബി ജഅൽനീ ലക ശക്കാറ, അല്ലാഹുവേ നിനക്ക് ധാരാളമായി നന്ദി കാണിക്കുന്നവനാക്കി എന്നെ നീ മാറ്റണമേ, ലക്കദക്കാറ നിന്നെ ധാരാളമായി സ്മരിക്കുന്നവനാക്കണമേ, ലഹ ലക്കറഹാബ നിന്നെ ധാരാളമായി ഭയപ്പെടുന്നവനാക്കണമേ, ലക്കമിത്വാ നിന്നെ കൂടുതലായി അനുസരിക്കുന്നവനാക്കണമേ, ലക്ക മുഹ്ബിതൻ നിനക്ക് കീഴൊതുങ്ങി വിനയപ്പെടുന്നവനാക്കണമേ, ഇലൈക അവ്വാഹം മുനീബ നിന്നേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുന്നവനാക്കണമേ. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, നോക്കൂ, റബ്ബി തഖബ്ബൽ തൗബതി, ഓരോ ദിവസവും 70ഉം 100ലും അധികം തവണ, ചിലപ്പോൾ ഉറച്ച ഇരുത്തത്തിൽ മാത്രം അല്ലാഹുവേ പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബി തഖബ്ബൽ തൗബതി, എന്റെ തൗബ റബ്ബേ നീ സ്വീകരിക്കണമേ, വദ്സിൽ ഹൗബതി എന്റെ പാപങ്ങളെ നീ കഴുകിക്കളയണമേ, വജിബ് ദഅവതി എന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണമേ, വസബ്ബിത് ഹുജ്ജതി എന്റെ തെളിവിനെ നീ ഉറപ്പിച്ചു നിർത്തണമേ, വസജ്ജിദ് ലിസാനി എന്റെ നാവിനെ നീ തേരച്ചൊവ്വായ വഴിക്ക് നടത്തണമേ, വഹ്ദി ഖൽബി എന്റെ ഹൃദയത്തിന് നേർമാർഗം കാണിച്ചു തരണമേ, വസ്ലുൽ സഖീമത്ത സ്വദ്രി എന്റെ ഹൃദയത്തിലുണ്ടാകുന്ന പക വിദ്വേഷം ഇതുപോലുള്ള ദുഷിച്ച സ്വഭാവങ്ങളെ അല്ലാഹുവിനി ഊരിയെടുക്കണമേ എന്ന അർത്ഥവത്തായ ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ, അല്ലാഹുവേ എന്റെ തൗബനെ സ്വീകരിക്കണം, എന്റെ പാപത്തെ നീ കഴുകിക്കളയണം, എന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയെ. ഇനിയോ, ഒരാളുടെ കർമ്മം സ്വീകരിക്കപ്പെട്ടു എന്ന് അവനവൻ ഉറപ്പിക്കാൻ പാടില്ല, വേറെ ആളുകളെക്കുറിച്ച് നമ്മൾ അങ്ങനെ അഭിപ്രായം പറയാനും പാടില്ല. പണ്ടാവും ചില ആളുകൾ മരിക്കുമ്പോൾ അയാൾ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി, അല്ലെങ്കിൽ സ്വർഗലോകത്തേക്ക് യാത്രയായി, വേദനയില്ലാത്ത ലോകത്തേക്ക് യാത്രയായി, ഇങ്ങനെയൊക്കെ മുസ്ലിങ്ങളായ ആളുകളും അമുസ്ലിങ്ങളായ ആളുകളും പറയാറുണ്ട്. മുസ്ലിങ്ങളെക്കുറിച്ചും അമുസ്ലിങ്ങളെക്കുറിച്ചും പറയാറുണ്ട്. ഇതൊക്കെ വെറും ഭംഗി വാക്കുകളാണ്. ആളുകളെ മയക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ സ്നേഹമുണ്ട് എന്ന് വരുത്താൻ വേണ്ടിയോ, മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ആകാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സ്വഹാബികളെ സംബന്ധിച്ച് ഇത് പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാത്ത ആളുകളെക്കുറിച്ച് എങ്ങനെ പറയാൻ സാധിക്കും? ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഉമ്മുൽ അല എന്ന് പറയുന്ന അൻസാരികളിൽപ്പെട്ട സ്ത്രീ, ആ സഹാബ വനിത റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുഹാജിറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു, മുഹാജിറുകളെ ആരെ എവിടെ താമസിപ്പിക്കണം എന്ന വിഷയത്തിൽ നറുക്കെടുത്തു. അങ്ങനെ അൻസാറുകൾക്കാണ് നറുക്ക് വീണത്. ആരുടെ വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ നറുക്ക് വീണത്. അങ്ങനെ ഉസ്മാൻ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ, അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. ഞാൻ അദ്ദേഹത്തെ നല്ല നിലയിൽ പരിപാലിച്ചു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ വീട്ടിലേക്ക് കടന്നുവരുന്നു. വജഅൽനാഹു ഫീ അസ്വാബി, മരണപ്പെട്ടു എന്ന് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ അദ്ദേഹത്തെ ആക്കിയതായത് പൊതിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നു. ഈ സന്ദർഭത്തിൽ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹുവിന് സംരക്ഷണം നൽകി, പാർപ്പിടം നൽകി, രോഗിയായപ്പോൾ പരിപാലിച്ച ഉമ്മുൽ അല റളിയല്ലാഹു അൻഹ പറയുകയാണ്, റഹ്മത്തുല്ലാഹി അലൈക അബസ്സായിബ്, അബുസ്സായിബ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ്, അബുസ്സായിബെ അല്ലാഹുവിന്റെ കാരുണ്യം താങ്കളുടെ മേലുണ്ട്, ഷഹാദത്തി അലൈക
നിന്നെക്കുറിച്ച് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് എനിക്ക് പറയാനുള്ള സാക്ഷ്യം, ലഖദ് അക്രമകല്ലാ, അല്ലാഹു നിന്നെ ആദരിച്ചിരിക്കുന്നു എന്നാണ് ഉസ്മാൻ ഇബ്നു മസ്ഊദിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്ന് ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അപ്പോൾ ആരാണ് പറയുന്നത്, ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മുൽ അലാ എന്നോട് ചോദിച്ചു, വമാ യുദ്രീക അന്നല്ലാഹ അക്രമ, ഈ ഉസ്മാൻ ഇബ്നു മസ്ഊദിനെ അല്ലാഹു ആദരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് നിനക്ക് എന്തറിയാം, ആരാണ് നിനക്ക് വിവരം നൽകിയത്? ഉസ്മാൻ ഇബ്നു മസ്ഊദ് സഹാബികളിൽ പ്രഗത്ഭനാണ്, മുഹാജിറുകളോടത്തിൽപ്പെട്ട ആളാണ്, ആ ഉസ്മാൻ ഇബ്നു മസ്ഊദ് നബിയുടെ മുലപടി ബന്ധത്തിൽപ്പെട്ട സഹോദരനാണ്, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ അല്ലാഹു താങ്കളെ ആദരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ചെയ്യുന്നത്, നിനക്ക് എവിടെ നിന്ന് വിവരം കിട്ടി, ആരാണ് അല്ലാഹു അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് എന്ന് നിനക്ക് പറഞ്ഞു തന്നത്. ഇത് കേട്ട ഉമ്മുൽ അലാ പറഞ്ഞു, വലാ അദ്രി ബി അബി അന്ത ഉമ്മി യാ റസൂലല്ലാ, എന്റെ ഉമ്മയെയും ഉപ്പയെയും നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് നബിയെ, എനിക്കറിയില്ല അങ്ങനെയാണോ അല്ലേന്ന് എനിക്കറിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആര് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ ഹുവ ഫഖദ് ജാഅഹു വല്ലാഹി അൽ യഖീൻ, അല്ലാഹു തന്നെയാണ് സത്യം, തീർച്ചയായും ഉസ്മാൻ ഇബ്നു മസ്ഊദിന്റെ മരണം വന്നെത്തിയിരിക്കുന്നു. വല്ലാഹി ഇന്നീ ലഅർജൂ ലഹുൽ ഖൈറ, ഉസ്മാൻ ഇബ്നു മസ്ഊദ് സ്വർഗത്തിലാണ് എന്ന് നബി പറഞ്ഞില്ല, ഉസ്മാൻ ഇബ്നു മസ്ഊദിന് ഖൈറുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഖൈറുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വമാ അദ്രി വല്ലാഹ് എന്ന് നബി നബിനെ കുറിച്ച് പറയാണ്, അല്ലാഹുവാണ് സത്യം എനിക്കറിഞ്ഞുകൂടാ, വ അന റസൂലുള്ളാ, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, മാ യുഫ്അലു ബി, എന്നെ എന്നോട് എന്താണ് പരലോകത്ത് പ്രവർത്തിക്കപ്പെടുക, അള്ളാഹുവിന്റെ വിചാരണ എന്തായിരിക്കും, എന്റെ സ്ഥിതി എന്തായിരിക്കും, എന്നോടുള്ള നിലപാട് എന്തായിരിക്കും എന്നെനിക്കറിഞ്ഞുകൂടാ, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഈ ഉമ്മുൽ അലാഇന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ നോക്കൂ, പ്രവാചകൻ പോലും എന്റെ സ്ഥിതി പരലോകത്തിന്നതാണ് എന്ന് പറയാൻ പേടിക്കുന്നുവെങ്കിൽ, ഉസ്മാൻ ഇബ്നു മസ്ഊദിനെ കുറിച്ച് പറഞ്ഞ വാചകം പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ചുവെങ്കിൽ, പിന്നെ നമുക്ക് നമ്മെക്കുറിച്ച് എങ്ങനെ പറയാൻ പറ്റും, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടു എന്നെങ്ങനെ വിശ്വസിക്കാൻ പറ്റും, ആരെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റും. പിന്നീട് ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വല്ലാഹി ലാ ഉസക്കി അഹദൻ ബഅദ, ഇതിനുശേഷം ഒരാളെക്കുറിച്ചും ഞാൻ തസ്കിയത്ത് കൊടുത്തിട്ടില്ല. എന്ത് തസ്കിയത്ത് കൊടുക്കാൻ, ഒരാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കല, ഒരാൾ ഇന്നിപ്പോ ഒരാളെ ഒരാളെ പരിചയപ്പെടുത്തിക്കൊണ്ട് വേറൊരാൾ കത്ത് കൊടുക്കുമ്പോൾ ഇയാൾ നല്ലവരാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും, ഒരു റെക്കമെന്റിന്റെ കത്ത്. പക്ഷേ സലഫി പണ്ഡിതന്മാരായ ആളുകൾ എഴുതുമ്പോൾ അവസാനം എഴുതും, ഒക്കെ എഴുതി കഴിഞ്ഞ ശേഷം ഇത് എന്റെ അറിവനുസരിച്ചാണ്, ഞാൻ ഒരാളെയും എന്ത് ചെയ്യുന്നില്ല, പരിപൂർണമായി തസ്കിയത്ത് നടത്തുന്നില്ല എന്നുകൂടി പറയും. കാരണം മനസ്സിലാക്കിയതനുസരിച്ച് ഇത് ശരിയാണ്, ഇതിലപ്പുറം എനിക്കറിഞ്ഞുകൂടാ എന്ന് കൂടി രേഖപ്പെടുത്തുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈ ഒരു കാര്യമാണ്. എന്ത് പറയണം, അർജൂ ലഹുൽ ഖൈറ, അയാൾ ഖൈറിലാണെന്നല്ല, അയാൾക്ക് ഖൈറുണ്ടാകട്ടെ അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, ഇത് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു ചെറിയ ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി. ആ കുട്ടി മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, തൂബാലഹു ഉസ്ഫൂറു മിൻ അസാഫീരിൽ ജന്ന, തൂബാലഹു അവന് തൂബയുണ്ടാകട്ടെ, തൂബ എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, കൺകുളിർമയാണ്, സ്വർഗമാണ്, സ്വർഗത്തിലെ മരമാണ്, അതുപോലെ തന്നെ കറാമത്താണ്, ഖൈറാണ്, ഇങ്ങനെ പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും സ്വർഗത്തിലുണ്ടാകുന്ന നല്ല അവസ്ഥ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സ്ഥാനം അതാണ്. അതുണ്ട്, ഇവൻ സ്വർഗത്തിലെ കുരുവികളിൽപ്പെട്ട ഒരു കുരുവിയാണ്. ആരാ പറയുന്നത്? പ്രവാചകന്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവലാത്ത ദിരീന അന്നല്ലാഹ ഖലഖൽ ജന്ന വഖലഖൽ നാർ വഖലഖ ലിഹാദ അഹ്ല വലിഹാദ അഹ്ല, അല്ലാഹുവാണ് സ്വർഗം സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നരകം സൃഷ്ടിച്ചത്, സ്വർഗത്തിന് ചില ആളുകളുണ്ട്, നരകത്തിന് ചില ആളുകളുണ്ട് എന്ന് ആയിഷ നിനക്കറിഞ്ഞുകൂടെ? അപ്പൊ ഓരോന്നിനും അതിന്റേതായ ആളുകളുണ്ട്. ഈ കുട്ടി സ്വർഗത്തിലെ കുരുവികളിൽപ്പെട്ട ഒരു കുരുവിയാണ്, അവന് തൂബാവുണ്ട് എന്ന് പറയാൻ നിനക്കെന്താണ് അധികാരം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദ്യം ചെയ്യുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു അധ്യായം, ബാബു ഖൗഫിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ഭയത്തെക്കുറിച്ച് പറയുന്ന അധ്യായം. മിൻ അൻ യഹ്ബത അമലുഹു വഹുവ ലാ യശ്കുർ, താൻ ചെയ്യുന്ന പ്രവർത്തനം താൻ അറിയാതെ നിഷ്ഫലമായി പോകുന്നതിനെക്കുറിച്ച് സത്യവിശ്വാസിക്കുള്ള ഭയത്തെക്കുറിച്ച് അധ്യായം നേരത്തെ പറഞ്ഞല്ലോ ഖുർആൻ പഠിപ്പിച്ചത് സൂറത്തുൽ മുഅ്മിനൂൻ. അപ്പൊ സത്യവിശ്വാസിക്ക് അങ്ങനെ ഒരു ഭയമുണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട തന്റെ അമൽ പൊളിഞ്ഞു പോകുമോ എന്ന പേടിയെ സംബന്ധിച്ച് ഒരു ഹെഡിംഗ് തന്നെ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമഹുള്ള കൊടുത്തത് കാണാം. അതിന് താഴെ അദ്ദേഹം ആദ്യമായി കൊടുത്തിട്ടുള്ള വാചകം ഇബ്രാഹിം ഉത്തൈമി എന്ന് പറയുന്ന ഹിൽക്കാരക്കാരനായ ഹജ്ജാജ് ബിൻ യൂസുഫ് കൊല്ലുകയോ അല്ലെങ്കിൽ തടവറയിൽ മരിച്ചു പോവുകയോ ചെയ്തിട്ടുള്ള വെറും 40 വയസ്സെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ട ഫഖീഹും ആലിമും അതുപോലെ തന്നെ പണ്ഡിതനും എല്ലാമായിരുന്ന ഒരു മതപ്രബോധകനും പണ്ഡിതനുമായ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആളായ ഈ ഇബ്രാഹിം ഉത്തൈമി അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ളത്. എന്താ അദ്ദേഹം പറഞ്ഞത്? മാ അറൽതു ഖൗലി അലാ അമലി ഇല്ലാ ഖസീതു അൻ അകൂന മുകദ്ദിബ. എന്റെ വാക്ക്, ഞാൻ പറയുന്ന വാക്കുകൾ എന്റെ പ്രവർത്തനങ്ങളോട് ഞാൻ തട്ടിച്ചു നോക്കിയിട്ടില്ല. ഇല്ലാ ഖസീതു, ഞാൻ ഭയപ്പെടാതെ, അൻ അകൂന മുകദ്ദിബൻ, ഞാൻ കളവാക്കുന്നവനായി തീരുമോ എന്ന് പേടിച്ചതല്ലാതെ എന്റെ വാക്കിനെ എന്റെ പ്രവർത്തനങ്ങളോട് ഞാൻ തട്ടിച്ചു നോക്കിയിട്ടില്ല. എന്താണ് ഈ വാക്കിന്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഇദ്ദേഹം ഒരു വയല് പറയുന്ന ആളായിരുന്നു, പണ്ഡിതനായിരുന്നു, വഖീഹായിരുന്നു. അപ്പൊ ആളുകളോട് ഉപദേശിക്കും, വയല് പറയും, പലതും പറയും. ഞാൻ ആളുകളോട് പറഞ്ഞ കാര്യം എന്റെ അമലിൽ വന്നിട്ടുണ്ടോ എന്ന കാര്യം ഞാൻ തട്ടിച്ചു നോക്കുമ്പോൾ എന്റെ മനസ്സിൽ തോന്നാറുള്ളത് ഞാൻ പറയുന്നതെല്ലാം പ്രാവർത്തികമാക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മുക്കല്ലി കളവാക്കുന്നവനായിട്ടുണ്ടോ എന്ന ഭയമാണ് അദ്ദേഹത്തിന്റെ വാചകത്തിലുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത്ര പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ലേ, അതുകൊണ്ട് എന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആല വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമില്ലാത്തവരെ അധിക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോകുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ഭയം. ഇത് ഒരു പിൽക്കാല ഒരു വ്യക്തിയുടെ അത്രാണെങ്കിൽ പോലും ഈ വാചകം അല്ലെങ്കിൽ തൈലീഖായി ഇമാം ബുഖാരി കൊടുത്ത ഈ വാചകം സ്വഹീഹായതാണ് എന്ന് പറഞ്ഞാൽ ശരിയായ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള കാര്യമാണ് എന്ന് ശൈഖ് നാസുദ്ദീൻ അൽബാനി രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് പ്രവർത്തിക്കാൻ അള്ളാഹു അവസരം നൽകി, പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങൾ മേലോട്ട് ഉയർത്തപ്പെട്ട് സ്വീകരിക്കാനുള്ള കവാടം തുറക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നൊരു പരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. സൂറത്തുൽ അഹ്കാം 16-ാമത്തെ വചനം, ഉലാഇക്കല്ലദീന തഖബ്ബലു അൻഹും അഹ്സന മാ അമിലു. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, തനിക്കും മാതാപിതാക്കൾക്കും അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുകയും അതിന് നന്ദി കാണിക്കാൻ അല്ലാഹുവേ എനിക്കിനി തൗഫീഖ് നൽകണമേ, നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണമേ, അതിന് എനിക്ക് നീ എനിക്ക് പ്രേരണ നൽകണമേ, എന്റെ മക്കളിൽ എനിക്ക് നീ ഇസ്ലാഹ് വരുത്തേണമേ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാകുന്നു എന്ന പ്രാർത്ഥന നടത്തുന്ന 40 വയസ്സ് പ്രായമെത്തിയ ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് ഖുർആൻ രണ്ട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് സൂറത്തുൽ അഹ്സാബിലെ വചനം. ആ വചനത്തിന് ശേഷമാണ് അള്ളാഹു പറയുന്നത്, അക്കൂട്ടരുണ്ടല്ലോ ആര്? തങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, ദുനിയാവിലും പരലോകത്തിലും ഹൈറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നല്ലത് പ്രവർത്തിക്കാൻ, തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കണമേ, അതിന് പ്രേരണ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവരുടെ പ്രാർത്ഥനയാണ് നതഖബ്ബലു അൻഹും, അവരിൽ നിന്നാണ് നാം പ്രാർത്ഥന സ്വീകരിക്കുക. എന്ത് പ്രവർത്തനങ്ങളും? അഹ്സന മാ അമിലു, അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും മെച്ചപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നോക്കൂ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയാണ്, അവരുടെ പ്രവർത്തനമാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരവസ്ഥയിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കണം. ഉറപ്പല്ല, ആത്മവിശ്വാസമല്ല, മറിച്ച് ഭയപ്പാടാണ് നമുക്കുണ്ടാകേണ്ടത്. ഇനി പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അത് ഇവിടെ വിശദീകരിക്കുന്നില്ല. ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് സൂചിപ്പിച്ചത്, പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുമോ ഇല്ലേ എന്നുള്ള ഭയപ്പാട് നമുക്കുണ്ടാകണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം, പകലിൽ അള്ളാഹുവിന് ചില പ്രവർത്തനങ്ങളുണ്ട്, അത് അള്ളാഹു രാത്രിയിൽ സ്വീകരിക്കുകയില്ല. രാത്രിയിൽ അള്ളാഹുവിന് ചില പ്രവർത്തനങ്ങളുണ്ട്, അത് പകലിൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. വിചാരണ നാളിൽ തന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുമോ എന്ന് അദ്ദേഹം ഭയപ്പെടാറുണ്ടായിരുന്നു. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അലി റളിയല്ലാഹു അൻഹു, അബൂദർ റിഫാരി, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇവരുടെയൊക്കെ വാചകങ്ങളിൽ, ഞാൻ ചെയ്ത ഒരു സുജൂദ്, ഞാൻ കൊടുത്ത ഒരു ദിർഹം, ഞാൻ കൊടുത്ത ഒരു ധാന്യമണി അത് സ്വീകരിക്കപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ദുനിയാവിലുള്ളത് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുക ആ ഒരു കാര്യമായിരുന്നു എന്നിവരൊക്കെ പല വാചകങ്ങളിൽ നമുക്ക് കാണാം. ഒരു കാര്യം സ്വീകരിക്കപ്പെട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിൽ സന്തോഷിക്കാമല്ലോ. എന്റെ നോമ്പ് സ്വീകരിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ട ഒരുത്തനെ കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ അവനെ നമുക്ക് അനുമോദിക്കാമായിരുന്നു. അതുപോലെ തന്നെ സ്വീകരിക്കപ്പെടാത്ത ഒരുത്തനുണ്ടെങ്കിൽ അവന്റെ പേരിൽ നമുക്ക് അനുശോചനം സങ്കടം രേഖപ്പെടുത്താമായിരുന്നു എന്നും പൂർവികന്മാർ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയ്യുനജ്ജിയ അഹദൻ മിൻകും, നിങ്ങളിൽപ്പെട്ട ഒരാളെയും രക്ഷപ്പെടുത്തുകയില്ല. എന്ത്? അമലുഹു, അവന്റെ പ്രവർത്തനം. നമ്മുടെ തോന്നൽ എന്താ? നമ്മൾ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്, എന്റെ പ്രവർത്തനം സ്വീകരിക്കപ്പെടും, ഈ അമല് എന്നെ പരലോകത്ത് രക്ഷപ്പെടുത്തും എന്ന ആത്മവിശ്വാസത്തിനാണ് ഞാനും നിങ്ങളും പ്രവർത്തിക്കാതെ തന്നെ. എന്നാൽ എമ്പാടും പ്രവർത്തിച്ച നബിയുടെ സ്ത്രീ നേരത്തെ നമ്മൾ പറഞ്ഞു പ്രവാചകന്റെ മറ്റൊരു ഹരീ, ഒരാളുടെ കർമ്മവും അയാളെ രക്ഷപ്പെടുത്തുകയില്ല. അപ്പൊ കർമ്മം ചെയ്തു എന്നത് അള്ളാഹു നൽകിയൊരു തൗഫീഖാണ്. എന്നാൽ ആ കർമ്മം സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് അതിന്റെ രണ്ടാമത്തെ ഘട്ടമാണ്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, വലാ അന്തയാ റസൂലല്ലാ, അള്ളാഹുവിന്റെ ദൂതനെ, നിങ്ങളുടെ പ്രവർത്തനവും ആ പ്രവർത്തനവും നിങ്ങളെ പരലോകത്ത് രക്ഷപ്പെടുത്തുകയില്ലേ? ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉത്തമൻ, മനുഷ്യരിൽ ശ്രേഷ്ഠൻ, പ്രവാചകന്മാരിൽ ശ്രേഷ്ഠൻ, ആ നബിയാണ് പറയുന്നത് എൻ അമല് ഒരുത്തരം രക്ഷപ്പെടുത്തുകയില്ല. നിങ്ങളുടേതോ എന്ന ചോദ്യത്തിന് ഞാൻ സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ്, എന്നേക്കാൾ വലിയൊരു സൃഷ്ടി വേറല്ല, എന്റെ അമല് എന്നെ രക്ഷപ്പെടുത്തുമെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി പറഞ്ഞു, ഞാനുമല്ല എന്റെ അമലും എന്നെയും രക്ഷപ്പെടുത്തുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഫളല് കൊണ്ട് അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അപ്പൊ നോക്കൂ, അമല് ചെയ്താൽ മാത്രം രക്ഷ കിട്ടുകയില്ല, അള്ളാഹുവിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് പൊതിയപ്പെടണം. ആ റഹ്മത്ത് ഏതാണ്? ചെയ്ത അമലുകൾ സ്വീകരിക്കപ്പെടുക എന്നതാണ്. അതിനെന്തു വേണം? നമ്മൾ അള്ളാഹുവിനോട് ഈ ഒരു ഭയത്തോടുകൂടി കർമ്മങ്ങൾ സ്വീകരിക്കുവാൻ, പ്രാർത്ഥന സ്വീകരിക്കുവാൻ, കർമ്മങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം വീണ്ടും അത് സ്വീകരിക്കാനുള്ള പ്രാർത്ഥന നടത്തണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്ന് നബി പറഞ്ഞു, സജ്ദിദു വഖാരിബു വഖ്ദു വറൂഹു വശൈഉം മിനദ് ദുൽജ അൽ ഖസ്ദ തബ്ലുഗു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നിങ്ങൾ സജ്ദിദു, ശരിയായത് ഏറ്റവും പൂർണ്ണമായത് സ്വീകരിക്കണം. അതിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം അതാണ്. വഖാരിബു, ഏറ്റവും പൂർണ്ണമായത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിലെ അതിനോടടുത്തത് അല്ലെങ്കിൽ അതിലെ കടുപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. സദ്യദൂവ കാരിബു, മറ്റു ചില റിപ്പോർട്ടിൽ അബു സീറു എന്ന് കാണാം. ഈ ഹരി ഇവിടെ ഈ റിപ്പോർട്ടിലതില്ല. നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പൂർണ്ണമായതോ അതിനടുത്തതോ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധ്യമായത് നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക. നിങ്ങൾ രാവിലെ പോവുക, വൈകുന്നേരം യാത്ര ചെയ്യുക, രാത്രിയിൽ നിന്ന് അല്പസമയവും മിതത്വം പുലർത്തുക, മിതത്വം പുലർത്തുക എങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യം പ്രാപിക്കാം. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യാത്രക്കാരനോട് വിശ്വാസിയെ ശ്രമോ ഉപമിക്കുകയാണ് മനുഷ്യനെ. യാത്രക്കാരൻ, മനുഷ്യനൊരു യാത്രക്കാരനാണ്, ദുനിയാവിൽ നിന്ന് പരലോകത്തേക്കുള്ള യാത്രക്കാരൻ. ഈ ഒരു യാത്രക്കാരൻ ചെയ്യേണ്ടുന്ന കാര്യം എന്താ? സ്ഥിരമായ യാത്ര ചെയ്യരുത്, മറിച്ച് അവന്റെ യാത്ര ഉന്മേഷമുള്ള സമയത്ത് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. തുടർച്ചയായ യാത്ര ചെയ്താൽ ക്ഷീണമുണ്ടാവും. ഇന്നിപ്പോ ഫ്ലൈറ്റിലോ കപ്പലിലോ വിമാനത്തിലോ പോകുന്നത് പോലെയല്ല. നബിയുടെ കാലഘട്ടത്തിൽ കുതിരയോ കഴുത ഒട്ടകം കോബ്ര കഴുത ഇതിനൊക്കെ പുറത്താണ് യാത്ര. വിചാരിച്ച പോലെ അവർക്കും ഭക്ഷണവും താമസ സൌകര്യങ്ങളും വിശ്രമകേന്ദ്രങ്ങളും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അത്തരം യാത്ര ക്ഷീണമുണ്ടാക്കും. അതുകൊണ്ട് രാവിലെ യാത്ര ചെയ്യുക, വൈകുന്നേരം യാത്ര ചെയ്യുക, രാത്രി മുഴുവൻ എന്ന് പറഞ്ഞില്ല, രാത്രിയിൽ നിന്ന് അല്പസമയവും യാത്ര ചെയ്യുക. അതെന്താ? ഉന്മേഷം കിട്ടുന്ന സമയങ്ങളാണ്, ബാക്കി സമയങ്ങൾ നിങ്ങൾ വിശ്രമിക്കണം. ഇതുപോലെ നിങ്ങൾക്ക് ഉന്മേഷമുണ്ടാകുന്ന സമയങ്ങളിൽ അള്ളാഹുവിനെ ഇബാദത്തുകൊണ്ട് പ്രവർത്തിക്കുക, മിതത്വം പുലർത്തുക, മിതത്വം പുലർത്തുക, തബ്ലുഹു, എങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ ഒരു ഭയപ്പാടോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സലഫുകളും സ്വീകരിച്ച ആ ഭയപ്പാടോടുകൂടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദി ബല്ലഗ റിസാലത വദല്ലമാന തൂസീകും ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, റമദാനിന്റെ അവസാന ദിനങ്ങളിലാണ് നാം ഉള്ളത്.
നേരത്തെ പറഞ്ഞ കാര്യം നാം ഗൌരവത്തിലെടുക്കുക. ഇതുവരെ പറഞ്ഞത് കുറേയേറെ പ്രവർത്തിച്ചവരും പ്രവർത്തിച്ചു എന്ന് മനസ്സിൽ സംതൃപ്തി തോന്നുന്നവരുമായ ആളുകളെ കുറിച്ചാണ്. ഇനി അതല്ലാത്ത ആളുകൾ അവരും ചിന്തിക്കേണ്ടുന്ന സമയമാണ്. നോമ്പിൽ ഒരു മലക്കിന്റെ ഒരു വിളി നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞതാണ്, വിളിച്ചു പറയും എന്താണ് യാ ബാഗിയൽ ഖൈർ അത്മിൻ. പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, നന്മ തേടുന്ന മനുഷ്യ മുന്നോട്ട് വരിക, വയാ ബാഗിയ ശരി അക്സിർ, തിന്മ തേടുന്ന മനുഷ്യ നീ മതിയാക്കുക, നിർത്തിപ്പോവുക, പിന്നോട്ട് പോവുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു വിളി നമ്മൾ കേട്ടിരുന്നോ, അങ്ങനെ ഒരു ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നുവോ എങ്കിൽ ഖൈറിലേക്ക് നമ്മൾ മുന്നിട്ട് വരികയും തിന്മയിൽ നിന്ന് പിൻവാങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ടോ? റമദാൻ വന്നെത്തുകയും എന്നിട്ട് പാപം പൊറുക്കപ്പെടാതിരിക്കുകയും ചെയ്ത ഒരുത്തനെതിരിൽ ജിബ്രീൽ പ്രാർത്ഥിച്ചതും നബിയോട് ആമീൻ പറയാൻ വേണ്ടി പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞതും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടുവോ അതല്ല അതിൽ നിന്ന് രക്ഷപ്പെട്ടുവോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ റമദാനിലെ നോമ്പനുഷ്ഠിച്ചവനെ കുറിച്ച്, രാത്രി നമസ്കരിക്കുന്നവനെ കുറിച്ച്, ലൈലത്തുൽ ഖദറിൽ രാത്രി നമസ്കരിക്കുന്നവനെ കുറിച്ച് എല്ലാം വേറെ വേറെ ഹദീസുകളിൽ കാണാം. അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അതൊക്കെ ചെയ്യുവാനും അത് മുഖേന പാപങ്ങൾ പൊറുക്കപ്പെടുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ നാം പരിശോധിക്കേണ്ടതുണ്ട്. എമ്പാടും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു, നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അവസാനത്തെ ലൈലത്തുൽ ഖദറിന്റെ ദിവസങ്ങളിൽ എന്ത് പ്രാർത്ഥിക്കണം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു. നബി ആ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മിഷ്ഠനായിരുന്നു എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബിക്ക് എത്രമാത്രം സമ്പത്തുണ്ടായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ എത്രമാത്രം സദഖ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുക. അടിച്ചു വീശുന്ന കാറ്റ് പോലെ എന്ന് പറഞ്ഞാൽ കാറ്റ് പോകുന്ന വഴിക്കെല്ലാം കാറ്റിന്റെ സുഖം കിട്ടും, കാറ്റിന്റെ മണം കിട്ടും, കാറ്റ് മൂലം പരാഗണം നടക്കും. അത് കിട്ടാത്തവർ ആരും ഉണ്ടാവുകയില്ല കടന്നു പോകുന്ന വഴിയിലല്ല. അതുപോലെ ധർമ്മിഷ്ഠനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാണ് ആ ഹദീസിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അതിന്റെ ഒരംശമെങ്കിലും എത്താൻ നമുക്ക് സാധിച്ചുവോ നമ്മൾ പരിശോധിക്കുക. നാനോറ്റ നോമ്പുകൾ അത് കൃത്യമായിരുന്നു, ശരിയായ നിലയിലുള്ള നോമ്പാണ്, അള്ളാഹുവിന് ആവശ്യമില്ലാത്ത നോമ്പല്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മളിൽ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് നാം പരിശോധിക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഒരു പരിശോധന നമ്മൾ നടത്തുകയും വരും ദിവസങ്ങളിൽ അതിൽ വന്നിട്ടുള്ള പോരായ്മകൾ നികത്താൻ ഇനിയും അവസരമുണ്ട്. ആരും നിരാശപ്പെടേണ്ടതില്ല. വ്യഭിചരിച്ചതിന്റെ പേരിൽ പശ്ചാത്തപിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ ഏറു നടത്തി ശിക്ഷിച്ച് എറിഞ്ഞുകൊന്ന ആ വ്യഭിചാരിണിയായ എന്നാൽ പശ്ചാത്തപിച്ച് ശിക്ഷ ദുനിയാവിൽ ഏറ്റുവാങ്ങി ആ പെണ്ണിന്റെ രക്തം ധരിച്ചപ്പോൾ അതിനെ അധിക്ഷേപ സ്വരത്തിൽ കണ്ട സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ പെണ്ണിന്റെ പശ്ചാത്താപം അത് ഈ ആളുകൾക്ക് മുഴുവനായി വീതിക്കപ്പെടുകയാണെങ്കിൽ അവരുടെ എല്ലാം പാപങ്ങൾ കരിച്ചു കളയാൻ, അവരുടെ പശ്ചാത്താപങ്ങൾ സ്വീകരിക്കാൻ മാത്രം അത് അർത്ഥപൂർണമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമ്മൾ ഓർക്കണം. ഒരു വ്യക്തി ആളെ മക്കളോട് വസീയത്ത് ചെയ്തു, ഇതൊക്കെ മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ കരിച്ച് ഭസ്മമാക്കി കരക്കി എറിയണം. എന്തിനാണ്? അയാളെ അള്ളാഹു കൊണ്ടുവന്നു, എന്തിനാണ് നീ അങ്ങനെ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ നീ എന്നെ പരലോകത്ത് ഹാജരാക്കുന്ന ആ അവസ്ഥ പേടിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ടല്ല, പരലോകമില്ല എന്ന് വിശ്വസിച്ചതുകൊണ്ടല്ല, അള്ളാഹുവിൽ രക്ഷപ്പെടാൻ വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാട് കാരണത്താലാണ് ഞാനെങ്ങനെ എന്റെ മക്കളോട് ചെയ്യാൻ കൽപ്പിച്ചത്. മുസ്ലിം ഈ വയസ്സ് ചെയ്ത ഹരീദാണ്. എന്താ അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു? നരകത്തേക്കിടയല്ല, നിന്റെ പാപം ഞാൻ പുറത്തു വന്നിരിക്കുന്നു. എന്തുകൊണ്ട്? അയാളുടെ ഭയത്തിനാണ്, ആ ഭയമെന്ന ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനാണ് അള്ളാഹു പ്രതിഫലം നൽകിയത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഭയപ്പാട് അത്തരം ചിന്തകൾ നമുക്കുണ്ടാകണം, ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അക്കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്നെ സക്കാത്തുൽ ഫിത്റിന്റെ കാര്യം പറയേണ്ടതില്ല, നമുക്കൊക്കെ അറിയാം. അത് അർഹരായ ആളുകൾക്ക് വിതരണം ചെയ്യുക, വെറുതെ ഒരു അരി കൊടുക്കുക എന്നത് മാത്രമല്ല, അതിന് ചില ലക്ഷ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കുമ്പോൾ ആ ചിന്ത നമുക്കുണ്ടാകണം, തുഹ്റത്തൻ ലിസ്വായിം, നോമ്പുകാരനുള്ള ശുദ്ധീകരണമാണ്. അപ്പൊ നമ്മുടെ നോമ്പ് ഈ പറഞ്ഞതുപോലെ സ്വീകരിക്കപ്പെട്ടോ സ്വീകരിക്കപ്പെടാൻ മാത്രം യോഗ്യമായോ നമുക്കറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അള്ളാഹുവേ എന്റെ നോമ്പിന്റെ എല്ലാ വീഴ്ചകളും പരിഹരിക്കണമേ, ശുദ്ധീകരിക്കാൻ വേണ്ടിയതാ ഞാൻ സക്കാത്ത് വെച്ചിട്ട് കൊടുക്കുന്നു എന്ന പ്രതിഫലേച്ഛയോട് കൂടിയായിരിക്കണം നമ്മളത് നൽകേണ്ടത്. അതോടൊപ്പം സാധുവിന് മിസ്കീനുകൾക്ക് ഭക്ഷണവുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ രണ്ട് ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ആ കൂലി ആഗ്രഹിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ അതിന്റേതായ സമയത്ത് യഥാർത്ഥ രീതിയിൽ നമ്മൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ നോമ്പുകാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വരും ദിനങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുവാനും കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തുപോയ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടി എമ്പാടും പ്രാർത്ഥിക്കുകയും അത് സ്വീകരിക്കപ്പെടുകയില്ലേ എന്ന ഭയപ്പാടുള്ള യഥാർത്ഥ വിശ്വാസികളിലും സലഫുകളുടെ മാതൃക പിൻപറ്റുന്നവരിലും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ടും അതുപോലെ തന്നെ മറ്റു നിലക്കുമെല്ലാം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹുവെ ശേഷിക്കുന്ന ദിനങ്ങളിലെങ്കിലും അവരുടെ വേദനകൾക്ക് പ്രയാസങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് അല്ലാഹുവെ ശമനം നൽകുകയും അവരെല്ലാ വിഷമങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയും വേദന തിന്ന് കഴിയുന്ന ഒരുപാട് സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവെ നിന്നോട് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. രോഗം മാറേണ്ടതില്ല, അല്പമൊരു ശമനം കിട്ടിയാൽ മതിയായിരുന്നു എന്നാഗ്രഹിക്കുന്ന ഒരുപാട് രോഗികൾ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവെ ഒരു ചെറിയ ശമനം അല്ലെങ്കിൽ പൂർണ്ണമായ ശമനം അവർക്ക് നിന്നെ ആരാധിക്കാൻ, ഇബാദത്തെടുക്കാൻ, രാത്രി നമസ്കരിക്കാൻ, പ്രാർത്ഥിക്കാൻ, സ്വസ്ഥമായി നിന്ന് നമസ്കരിക്കാൻ, റുക്കൂഇൽ പോകാൻ ആഗ്രഹമുണ്ട്, സുജൂദിൽ പോകാൻ ആഗ്രഹമുണ്ട്, ഇരുന്ന് അത്തഹിയാത്ത് നിർവഹിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനൊന്നും കഴിയാതെ കാലുമടങ്ങാത്ത, ഊരമടങ്ങാത്ത, നട്ടെല്ലിന്റെ വേദന മാറാത്ത ഒരുപാട് രോഗികളായ ആളുകൾ അല്ലാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ, പേരക്കുട്ടികളുടെ കൂട്ടത്തിൽ, വല്യാപ്പമാരിലും വല്യമ്മമാരിലും ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും അല്ലാഹുവെ എമ്പാടും ആളുകളുണ്ട്. അങ്ങനെ വേദനത്തിന്ന് കഴിയുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവെ അവരുടെ രോഗങ്ങൾക്ക് ഈ പരിശുദ്ധ മാസത്തിൽ ഞങ്ങളുടെ സാധുക്കളായ ആളുകളുടെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹുവെ നിന്റെ മഹത്തായ പദവികൊണ്ട്, നിന്റെ റഹ്മത്തുകൊണ്ട്, നിന്റെ പദവും റഹ്മത്തുകൊണ്ടും ഞങ്ങളെ നീ പൊതിഞ്ഞ് അല്ലാഹുവെ ഞങ്ങളുടെ എല്ലാവരുടെയും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും നീ പരിഹരിച്ച് നൽകണമേ റഹ്മാനെ, ശമനം നൽകണമേ റഹ്മാനെ, രോഗത്തിന് ശാന്തി നൽകണമേ റഹ്മാനെ. രോഗം നൽകുന്നവൻ നീയാണ്, ശാന്തി നൽകുന്നവൻ നീയാകുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹുവെ എന്നോടല്ലാതെ പ്രാർത്ഥിക്കാനില്ല, രോഗികൾക്ക് വേണ്ടി രോഗമുള്ളവരും രോഗമില്ലാത്തവരും എമ്പാടും പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുവെ ആ രോഗികളുടെയും രോഗമില്ലാതെ അറിഞ്ഞും അറിയാതെയും അദൃശ്യതലത്തിൽ, അതായത് അറിയാതെ നടത്തുന്ന ആളുകളുടെ പ്രാർത്ഥന അല്ലാഹുവെ അത് മുഖേന ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചുവോ അവരുടെ രോഗങ്ങൾ നീ മാറ്റിക്കൊടുക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുകയും ഈ അറിയാതെ തന്റെ സഹോദരനു വേണ്ടി പ്രാർത്ഥിച്ച ആളുകൾക്ക് നീ വാഗ്ദാനം ചെയ്തതുപോലെ നിനക്കും അതുപോലെയുണ്ട് എന്ന വാഗ്ദാനം ഞങ്ങളിലും നീ പുലർത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവെ യഥാർത്ഥ നോമ്പുകാരായി നാളെ സ്വർഗത്തിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്ന, ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ വിളിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹുവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ, തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഞങ്ങൾ ചെയ്തുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ ഈ പാപം കരിച്ച് കളയുന്ന റമദാൻ എന്ന മാസത്തിൽ അല്ലാഹുവെ പാപങ്ങൾ കരിക്കപ്പെട്ട് ഓരോ രാത്രികളിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന, അതിന്റെ പദവി കൊണ്ട് മോചിപ്പിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ, നരകമോചിതരായി സ്വർഗം ഉറപ്പാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അല്ലാഹുവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാൻ. ربنا تقبل منا دعانا وصلاتنا وصيامنا وصدقاتنا يا رب العالمين. ربنا تقبل منا صلاتنا وصيامنا وزكاتنا وصدقاتنا واعمالنا الصالحه يا رب العالمين. ربنا تقبل منا انك انت السميع العليم. ربنا تقبل منا انك انت السميع العليم. ربنا تقبل منا انك انت السميع العليم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.